എഫേസർക്കെതിരെ ലേഖനത്തിൽ നിന്ന് നമുക്ക് ഒരു വചനം വായിക്കാം. എഫേസർക്കെതിരെ ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവനും നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനമാണ് സത്യത്തില് ആത്മീയമായ ധാരാളം യാഥാർത്ഥ്യങ്ങളെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ലേഖനം. എഫേസ്യർക്കെഴുതിയ ലേഖനം, ഈ ലേഖനത്തില് നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതുപോലെ പൗലോസിന്റെ രണ്ട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് നമ്മളിപ്പോൾ വായിച്ച വചനങ്ങളിലാണ്. ആ വചനം ഇങ്ങനെ മാലാമാല പോലെ ഇങ്ങനെ കോർത്ത് കോർത്ത് ഇങ്ങനെ പോയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പം അത് വേണ്ടത്ര ഒരു വ്യക്തത കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ കാണുന്നത്. 3-ാം അധ്യായത്തിലും നമ്മൾ ഇതുപോലെ തന്നെ ഒരു പ്രാർത്ഥന കാണുന്നുണ്ട്. അതിന്റെ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഇവിടെ ബലപ്പെടേണ്ടതിനും എന്ന് പറഞ്ഞ് അതിന്റെ 16, 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ എന്നും പ്രാർത്ഥിക്കുന്നു. നോക്കുക, പൗലോസിന്റെ രണ്ട് പ്രാർത്ഥനകളാണ്. ഈ രണ്ട് പ്രാർത്ഥനകളിൽ നാം ആദ്യം വായിച്ച എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17, 18, 19 വാക്യങ്ങളിൽ നാം കണ്ടത് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്തൊക്കെയാണ്, എന്തെല്ലാമാണ് പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്? ഒന്നാമത്, ഈ എഫേസിയിലെ സഭയിലുള്ള വിശ്വാസികളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രകാശിച്ചിട്ട് എന്തെല്ലാം കാണണം? ഒന്നാമത്, അവരെ കർത്താവിനെ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തും ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ അത് വ്യക്തമാണ്, മലയാളത്തിൽ അത്രത്തോളം വ്യക്തമല്ല. ദൈവത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു അറിവ്, ദൈവത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു ജ്ഞാനം, ദൈവത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു പരിചയം നമുക്കുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് ആദ്യമായിട്ടാ പറയുന്നത്. രണ്ടാമത് ഇവിടെ പറയുന്നത് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം. 3-ാമത് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയണം. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. ഈ 4 കാര്യങ്ങളും അറിയേണ്ടതിന് വേണ്ടി നിങ്ങളുടെ ഹൃദയദൃഷ്ടി, നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണ് ഒന്ന് പ്രകാശിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് കുറച്ചുകൂടെ മുകളിലുള്ള ഒരു കാര്യമാണ്. സഭയെക്കുറിച്ചാണ്, സഭയുടെ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും അങ്ങനെയുള്ള മുകളിൽ നടക്കേണ്ട ഒരു പണിയെക്കുറിച്ചാണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്. ഇവിടെ പറയുന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമല്ലേ? ദൈവത്തെ അറിയില്ല, ഇതൊരു വലിയ കാര്യമാണ്, വലിയ കാര്യമല്ല. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്ന കേട്ട എന്തോ മഹത്തായ വലിയ ഗംഭീരമായ എന്തോ കാര്യമായിട്ട് നമുക്ക് തോന്നുന്നു. ദൈവത്തെ അറിയുക, നമുക്ക് ദൈവത്തെ അറിഞ്ഞുകൂടെ. പിന്നെ എന്താണ് പൗലോസ് ഇവിടെ പറയുന്നത് ദൈവത്തെ അറിയണം എന്ന് പറയുന്നത്? പൗലോസ് ജീവിതത്തില് പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരിക്കല് അഥേനയിൽ പോയപ്പോ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 23-ലാണെന്ന് തോന്നുന്നു നാം ഒരു വാക്യം കാണുന്നുണ്ട്. പൗലോസ് അഥേനയിൽ ചെന്നപ്പോ അവിടെ അജ്ഞാത ദേവന്, അറിഞ്ഞുകൂടാത്ത ഒരു ദേവന് എന്നൊരു വേലിക്കല്ല്, ഒരു ബലിക്കല്ല് കാണുകയുണ്ടായി. അപ്പോ അഥേനയിലുള്ള ആളുകൾക്ക്, ദൈവത്തെ അറിഞ്ഞുകൂടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തെ ഒന്നും അറിഞ്ഞുകൂടാ. അജ്ഞാത ദേവനാണ്, അൺനോൺ ഗോഡ്, അറിയപ്പെടാത്ത ദൈവം, അറിഞ്ഞുകൂടാത്ത ഒരു ദൈവം. അപ്പോ കർത്താവിന്റെ രക്ഷയിലേക്ക് വരാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാ. എന്നാൽ എഫേസോസിലുള്ള വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങനാണോ? അവർക്ക് ദൈവത്തെ അറിഞ്ഞുകൂടെ? ദൈവത്തെ പരിചയമില്ലേ? നാം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ ഒരു വചനം കാണുന്നുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും. ഈ എഫേസ്യ സഭയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നിത്യജീവന്റെ അവകാശികളാണോ? തീർച്ചയായിട്ടും അവർ നിത്യജീവന്റെ അവകാശികളാണ്. അവര് ദൈവത്തെ അറിഞ്ഞുകൂടെ? സത്യദൈവത്തെ അറിഞ്ഞുകൂടെ? സത്യദൈവത്തെ അറിയാം. യേശുക്രിസ്തുവിനെ അറിഞ്ഞുകൂടെ? യേശുക്രിസ്തുവിനെ അറിയാം. അവർ നിത്യജീവന്റെ അവകാശികളാണ്. ഇങ്ങനെയെല്ലാം ആയിട്ടും പൗലോസ് ഇതാ പറയുന്നു, നിങ്ങൾ എന്ത് വേണം? അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയാനായിട്ട് എന്താ സംഭവിക്കേണ്ടത്? നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. അതായത് നിങ്ങൾക്ക് ഒരു വെളിപ്പാട് കിട്ടണം. നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കണം. നിങ്ങൾ അതൊന്ന് കണ്ണ് തുറന്ന് കാണണം. ഇതാണ് പൗലോസ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നേരം ഇന്ന് ഇരിക്കുകയുണ്ടായി. ഞാൻ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്ന ഒരുവനാണ്. ദൈവത്തെ അറിയാം. ഓ, ബൈബിളിലെ ഒത്തിരി വാക്യങ്ങൾ ഒക്കെ വേണമെങ്കിൽ പറയാം, ഒത്തിരി ഉപദേശങ്ങളൊക്കെ പറയാം, ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഒരിക്കലേ ഒരു സഹോദരന് ഇങ്ങനെ പറയുകയുണ്ടായി, തന്നോട് ഇങ്ങനെ, ദൈവത്തെ അറിയാമോ, ദൈവത്തെ അറിയാമോ, ദൈവത്തെ കുറിച്ചൊരു പരിജ്ഞാനമുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. ചോദിച്ചപ്പം ആ സഹോദരൻ ഇങ്ങനെ, ദൈവത്തെ അറിയാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചില വാക്യങ്ങളൊക്കെ ആലോചിച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അവകാശം കൊടുത്തു. ഞാൻ കൈക്കൊണ്ടിട്ടുണ്ടല്ലോ, ഞാൻ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന വർഷം ഇത്രാം തീയതി ഞാൻ അത് ഏറ്റു പറഞ്ഞു, സഭയിൽ നിന്നിട്ട് സാക്ഷി പറഞ്ഞു, ശരി, അപ്പോൾ ഞാൻ അത് ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദൈവത്തെ അറിയുന്നവനാണ്. ഇങ്ങനെയൊക്കെ കുറച്ചു നേരം ആലോചിച്ച് പറഞ്ഞ് ആലോചിച്ച് കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കൂട്ടിയ ശേഷം പറഞ്ഞു, ഞാൻ ദൈവത്തെ അറിയുന്നു എന്ന് പറഞ്ഞു. പക്ഷേ സത്യത്തിൽ ദൈവത്തെ കണ്ടിട്ടുള്ള ഒരുവൻ ആകലെയിൽ ഒത്തിരി ആലോചിക്കണോ? ഇതിന്റെ ഒത്തിരി വാക്യങ്ങളും ഒത്തിരി തിയോളജിയും ഒത്തിരി വേദശാസ്ത്രവും ഒക്കെ ആലോചിച്ചാണോ ദൈവത്തെ കണ്ടിട്ടുള്ള ഒരുവൻ പെട്ടെന്ന് മറുപടി പറയുന്നത്? ഈ സഹോദരൻ പറഞ്ഞു, എനിക്ക് വളരെ വർഷങ്ങളോളം ആരെങ്കിലും നീ ദൈവത്തെ പരിജ്ഞാനമുണ്ടോ, ദൈവത്തെ അറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ ഒക്കുകയല്ല. ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ആലോചിച്ച് ചിന്തിച്ച് എന്റെ വികാരത്തിന്റെ തലത്തിലും എന്റെ യുക്തിയുടെ തലത്തിലും ചില കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ആലോചിച്ച് ഞാൻ ദൈവത്തെ അറിയാം, ദൈവത്തെ പരിചയമുണ്ട് എന്ന് പറയുകയായിരുന്നു ചെയ്തത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഒരു ഘട്ടത്തില് ദൈവത്തെക്കുറിച്ചുള്ള വലിയ ഒരു ഉറപ്പ്, ധൈര്യം, ഒരു ഹൃദയദൃഷ്ടി ഒന്ന് കണ്ണ് തുറന്ന് ദൈവത്തെ കണ്ടതുപോലെ ആയിക്കഴിഞ്ഞപ്പോ ഇപ്പൊ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒത്തിരി കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇതിന്റെ തിയറിയും തിയോളജിയും എല്ലാം ചിന്തിച്ച് മനസ്സിലൊത്തിരി വികാരങ്ങളും ഒത്തിരി യുക്തികളും എല്ലാം കൊണ്ടുവന്ന് A=B, B=C ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് കൂടി എനിക്കറിയാം എന്ന് ഇതിങ്ങനെ നിർദ്ധരിച്ച് പറയേണ്ട ഒരു കാര്യമല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഒരു കാര്യം എനിക്കറിയാം എന്ന് വേഗം പറയുന്നത് പോലെ ഇന്ന് എനിക്ക് പറയാൻ കഴിയും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, പൗലോസിന്റെ എഫേസോസിലെ സഭയെ സംബന്ധിച്ചുള്ള ആഗ്രഹം ഇതാണ്, ആ സഭയിലുള്ള എല്ലാവരും യേശുക്രിസ്തുവിനെ കണ്ടതുപോലെ കണ്ടതുപോലെ നമുക്ക് പരിചയമുള്ള ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആളിനെ അറിയാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ വേഗം പറയും, അറിയാം, എനിക്കറിയാം, ഇന്ന ആളാണ്, ഓ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ആ നിലയിലുള്ള ഒരു അടുപ്പം കർത്താവുമായിട്ട് നമുക്കുണ്ടാകണം. എഫേസോസിലുള്ള സഭയിലുള്ളവർക്ക് ആ നിലയിലെ കർത്താവുമായിട്ട് ആ നിലയിൽ ഒരു അടുപ്പം ഉണ്ടാകണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു എന്നാണ് നാം ഇവിടെ പറഞ്ഞത്, വായിച്ചു കേട്ടത്. നമുക്ക് ഇതിനോടുള്ള ബന്ധത്തില് നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരാം. നാം പല വർഷങ്ങളായിട്ട് രക്ഷിക്കപ്പെട്ടവരാണെന്നും സ്നാനപ്പെട്ടവരാണെന്നും പല കാര്യങ്ങളും ദൈവത്തെ സംബന്ധിച്ച് അറിയുന്നവരാണെന്നും പറയും. എങ്കിലും നമ്മൾ ദൈവത്തെക്കുറിച്ച് നമുക്ക് ആ നിലയിൽ ഒരു ഉറപ്പുണ്ടോ? ദൈവം എനിക്കറിയാം, എനിക്കത് ഉറപ്പുണ്ട്, എന്റെ കൂടുണ്ട്, ആ ഒരു അഷുറൻസ്. അത് ഒത്തിരി വികാരത്തിന്റെ ഒരു തലത്തിലല്ല. ചിലരെ സംബന്ധിച്ച് നല്ല പാട്ടൊന്നും ഇല്ലെങ്കിൽ അന്ന് ഓ ചില മീറ്റിംഗ് അങ്ങനെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഇന്ന് ഓർഗനും കേടായിരുന്നു, സഹോദരൻ പാട്ട് പാടിയ സഹോദരന്റെ ഈണോ അത്ര ശരിയായില്ല, ആകെപ്പാടെ ഒരു വികാരത്തില് എന്തോ ഒരു സഹോദരിമാരെ അതൊക്കെ തുടക്കത്തിൽ അങ്ങനെ ആകണമായിരിക്കാം. പക്ഷേ കുറെ നാള് കഴിഞ്ഞെങ്കിലും നമ്മൾ ദൈവത്തെ കണ്ടവരായിട്ട് ഈ പാട്ടിനുമൊക്കെ അപ്പുറത്ത്, ഈ വികാരത്തിനുമൊക്കെ അപ്പുറത്ത്, ചിന്തകൾക്കുമൊക്കെ അപ്പുറത്ത്, ആളുകൾ നമ്മളെ കുറിച്ച് നല്ല കാര്യങ്ങളാണോ പറയുന്നത് അല്ലാത്തതാണോ പറയുന്നത് ഇതിനൊക്കെ അപ്പുറത്ത് ദൈവത്തെ കണ്ടവനായിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയണം. അതിനുശ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുക എന്ന് നമ്മൾ എബ്രായർ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അതിനെക്കുറിച്ചൊരു ഉറപ്പ്. ദൈവത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയുന്നവരായിട്ടല്ല, ദൈവത്തെ കണ്ടവരായിട്ട്, ദൈവം എന്നോടൊപ്പം ഉണ്ട് ഓ അതിനെക്കുറിച്ചുള്ള ഒരു ഉറപ്പുള്ളവരായിട്ട്, ആ ദൈവത്തിന്റെ സാന്നിധ്യം അതിനെക്കുറിച്ചൊരു വ്യക്തതയുള്ളവരായിട്ട് നാം ആയിത്തീരണം. ഇതാണ് പൗലോസ് എഫേസിലുള്ള സഭയിലെ ആളുകളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കും നമ്മെക്കുറിച്ചും ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് ആ നിലയിൽ കർത്താവിനെ കണ്ടവരായിട്ട് നമ്മൾ ആയിരിക്കണം എന്നുള്ളതാണ്. കർത്താവിനെ കാണുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ്. കർത്താവിനെ കാണുക എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ചിലര് ഓർക്കുന്നത്, ചിലര് മീറ്റിങ്ങിലൊക്കെ എണ്ണീറ്റ് ഞാന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു വെളിച്ചം കണ്ടു, അല്ലെ ഒരു മണിയടി കേട്ടു, അല്ലെങ്കിൽ ഒരു ദർശനത്തിൽ ഒരു ക്രൂശിന്റെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതായിട്ട് കണ്ടു. ഇങ്ങനൊക്കെ ചിലർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളും ചിലപ്പോൾ വിചാരിക്കുമല്ലോ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വെളിച്ചം മിന്നി, അല്ലെങ്കിൽ ഒരു ക്രൂശ് ഇങ്ങനെ കണ്ടു, അല്ലെ യേശുവിന്റെ ഒരു സ്വരം കേട്ടു. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ സംബന്ധിച്ച് നടന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും. ഞാനും ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഒരു സഹോദരൻ ഒരിക്കലെ പല കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഉണ്ടായ സൂപ്പർ നാച്ചുറലായ ഒത്തിരി അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു, ഇടാ ഞാൻ ഇത്രയും നാളും നടന്നു ഇതേലെ ഒരു പകുതി, ഒരു നൂറിലൊന്ന്, ഒരു അനുഭവം, ഒരു മണിയടി, ഒരു ക്രൂശ്, ഒരു ദർശനം ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ രണ്ടു വർഷം കഴിഞ്ഞപ്പോ ഈ സഹോദരൻ എന്ത് ചെയ്യും? സഹോദരനെ കാണാനില്ല, സഹോദരന്റെ ഭാര്യയെ കാണാനില്ല. ഒത്തിരി ഉറപ്പുണ്ടെന്നും ഒത്തിരി കണ്ടെന്നും ഒത്തിരി ദർശനം കിട്ടിയെന്നും ഒക്കെ പറയുന്ന ആളുകള് അവരവരുടെ വികാരത്തിന്റെ ഒരു തലത്തിൽ ഇതിനെ കണ്ടും സമീപിച്ചും പോയപ്പോ പ്രിയമുള്ളവരെ അത് ഉറച്ചിരിക്കാനായിട്ട് കഴിയുന്നില്ല. ഞാനിപ്പോ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഈ നിലയിൽ ഒരു മണിയടി കേട്ടോന്നോ ഒരു ക്രൂശിന്റെ വെളിപ്പാട് കണ്ടോന്നോ അല്ല ഞാൻ ചോദിക്കുന്നത്. അതിനപ്പുറത്ത് നമ്മുടെ വികാരത്തിന്റെയോ അല്ലെങ്കിൽ ബൈബിളിൽ ഒത്തിരി അറിവിന്റെയോ വാക്യത്തിന്റെയോ ഒക്കെ അപ്പുറത്ത് എന്റെ കർത്താവ് എനിക്കറിയാം, അവൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ആ സിമ്പിൾ, ആ പ്യുവർ ആയിട്ടുള്ള ആ നിലയിൽ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം, ആ ഒരു അഷുറൻസ്, ആ ഒരു ഉറപ്പ്, അത് നമുക്കുണ്ടോ? അത് വർദ്ധിച്ചു വരുന്നുണ്ടോ? ആ അനുഭവം വർദ്ധിച്ചു വരുന്നുണ്ടോ? ഇതാണ് ഞാൻ ഇന്ന് രാവിലെ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു കാര്യം ദൈവത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ഈ ഒരു വെളിപ്പാടാണ്. ഇത് നമുക്ക് സ്വയം നമ്മള് ശരി ഇന്ന് ഞാൻ ഈ നിലയിൽ ഈ കാര്യങ്ങളെല്ലാം ഉറയ്ക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കങ്ങനെ ഒരു ഉറപ്പിലേക്ക് വരാനായിട്ട് കഴിയില്ല. ഇവിടെ ഇതാ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, അവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിച്ച് കർത്താവെ നീ തന്നെ അവർക്കൊന്ന് ഒന്ന് വെളിപ്പെടുത്തി നിന്നെ തന്നെ ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ എന്ന് പൗലോസ പ്രാർത്ഥിക്കുകയാണ്. ദൈവം തന്നെ ചെയ്താലേ അത് കഴിയുള്ളൂ. സൂര്യനെ നമ്മൾ കാണുന്നുണ്ടല്ലോ, സൂര്യനെ നമ്മൾ കാണുന്നത് എങ്ങനെയാ കാണുന്നത്? സൂര്യനെ കാണാൻ ആരെങ്കിലും ടോർച്ച് ലൈറ്റ് അടിച്ചു നോക്കുന്നുണ്ടോ? ഇല്ല. സൂര്യനെ കാണുന്നത് എങ്ങനെയാ? സൂര്യന്റെ തന്നെ വെട്ടത്തിലാണ് നമ്മൾ സൂര്യനെ കാണുന്നത്, ഇല്ലേ? സൂര്യൻ അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാ കാണുന്നത്? സൂര്യൻ തന്നെ തരുന്ന വെളിച്ചത്തിലാണ് സൂര്യനെ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ നമുക്ക് കാണണമെങ്കിൽ ദൈവം തന്നെ 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 വെളിപ്പെടുത്തിയാലേ ദൈവം തന്നെ തരുന്ന പ്രകാശത്തിനെ നമുക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ച് അവർ ഈ കാര്യങ്ങളെ വാസ്തവമായി ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് പറയുന്നത്. അപ്പോഴുള്ളവരെ, നമുക്ക് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകും തോറും നമ്മുടെ ഊന്നുപടികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകണം. ഊന്നുപടികൾ എന്താ? ഊന്നുപടികള് എന്ന് പറയുന്നത് നല്ല പാട്ടാണ്, മൂന്ന് മണികൾ എന്ന് പറയുന്നത് നല്ല പ്രസംഗങ്ങളാണ്. മൂന്ന് മണികൾ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ച് നമ്മുടെ സ്നേഹം അന്വേഷിക്കുന്ന സഹോദരന്മാരാണ്, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കരുതുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള മൂന്ന് മണികൾ തുടക്കത്തിൽ നമുക്ക് ആവശ്യമായിരിക്കാം, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നുമില്ലെങ്കിലും എന്റെ കർത്താവ് എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് വർദ്ധിച്ചു വരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നാം ഈ മൂന്ന് മണികളാണ് ആത്മീയത എന്ന് കരുതരുത്. അതിനപ്പുറത്തെ കർത്താവ് എന്റെ ആത്മാവോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വർദ്ധിച്ചു വരണം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു വൈകാരിക തലത്തിനും അപ്പുറത്ത്, നമ്മുടെ ഒരു യുക്തിചിന്തകൾക്കും അപ്പുറത്ത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം. ഒരു ഒരു ദൈവദാസന്റെ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വാച്ച്മാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു സഹോദരിയെ കുറിച്ച് കൂടെ എഴുതാറുണ്ട്. ബെർബറ എന്ന് പറയുന്ന ഒരു സഹോദരി. ആ സഹോദരിയുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരനായ ഒരു ദൈവദാസൻ ചെന്നിട്ട് പറഞ്ഞു, സഹോദരി എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? ഈ സഹോദരി ചോദിച്ചു, എന്താ പറയാനുള്ളത്? ഈ ചെറുപ്പക്കാരനായ വിശ്വാസി പറഞ്ഞു, ഞാൻ ഈ ഇടയ്ക്ക് കേട്ടു ബൈബിളിന് പല തെറ്റുകളുണ്ടെന്ന് ഞാൻ ഇങ്ങനെ കേട്ടു. ബൈബിളിൽ എന്തുണ്ട്? ബൈബിളിൽ ചില തെറ്റുകളുണ്ട്, ചില വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടുന്നില്ല. ചില രാജാക്കന്മാർ ഇന്ന വർഷം ജീവിച്ചു എന്ന് പറഞ്ഞത് ചരിത്രമനുസരിച്ച് നോക്കിയാൽ ആ വർഷം ആ രാജാവ് ജീവിച്ചിട്ടില്ല. ഇന്ന വാക്യവും ഇത്ര ഇന്ന പേജിലെ ഇന്ന വാക്യവും ഇന്ന പേജിലെ ഇന്ന വാക്യവും തമ്മിൽ യോജിക്കുന്നില്ല. ഓ, സുവിശേഷങ്ങളിൽ ഒരിടത്ത് ഈ കാര്യം ഇങ്ങനെ ക്രമമായിട്ട് പറഞ്ഞു വരുമ്പം മറ്റൊരിടത്ത് മറ്റൊരു രീതിയിലാണ് പറഞ്ഞു വരുന്നത്, ഇത് തമ്മിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞ് എന്റെ യുക്തിവാദിയായ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ബൈബിളിന് ചില തെറ്റുകളുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് കേട്ടപ്പോൾ മുതൽ ഞാൻ ആകെ വിഷമത്തിലാണ്. ഞാൻ ആകെ വിഷമിച്ചു. ഞാൻ ഒത്തിരി കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് അവസാനം ബൈബിളാണ് ശരി, കർത്താവാണ് ശരിയെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇതാ എന്റെ ഒരു സ്നേഹിതൻ പറയുന്നു ബൈബിളിൽ ഒത്തിരി തെറ്റുണ്ടെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ മുതൽ ഞാൻ ആകെ വിഷമത്തിലാണ്. സഹോദരി, എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ബർബദ എന്ന് പറയുന്ന ഈ ദൈവദാസിയോട് ഈ ചെറുപ്പക്കാരനെ ചോദിച്ചു. അപ്പൊ ഈ സഹോദരി അത് വലിയ ഗൗരവമായിട്ട് എടുത്തില്ല. സഹോദരി, അത് സാരമില്ല എന്ന് പറഞ്ഞു. സാരമില്ലെന്നും ഞാൻ എന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഏറ്റവും ആത്മീയയായ ഒരു സഹോദരിയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പം ഇതൊന്നും സാരമില്ലെന്ന് അവർ പറഞ്ഞേച്ചു പോകുന്നത്. അവർ വേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ സഹോദരൻ വലിയ വിഷമമായി. ഈ സഹോദരൻ പറഞ്ഞു, സഹോദരി നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം അറിഞ്ഞുകൂടാനില്ല. നിങ്ങൾ ഇത്രയും പ്രായമായ ഒരു സഹോദരിയാ, നിങ്ങളുടെ അടുത്ത് ആരും വന്ന് ഇതൊന്നും ചോദിക്കുകയില്ല. പക്ഷെ ഞാൻ ചെറുപ്പക്കാരനാണ്, പല കാര്യങ്ങളിൽ ഇടപെടുന്നവനാണ്. ബൈബിളിലെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ എന്നോട് ചോദിക്കും. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് ശരിയായിട്ടേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കെയുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു മറുപടി പറയണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ സഹോദരിയെ നിർബന്ധിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോഴ് ആ സഹോദരി പറഞ്ഞു, ദൈവത്തെ അറിയുന്നതിന് ഇത് ഇതിന്റെ അകത്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് ആ സഹോദരി പറഞ്ഞത്. എന്താ 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 നമ്മൾ പറഞ്ഞത്? എന്താ നമ്മൾ കേട്ടത്? ബൈബിളില് ചില വാക്യങ്ങളൊന്നും തമ്മിൽ ചേരുന്നില്ലെന്നിരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മളോട് ഈ സന്ദേശം പറഞ്ഞ സഹോദരൻ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് വന്ന് പറയുക, ഓ ഇതൊന്നും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചതൊന്നുമില്ല എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, നമ്മുടെ വിശ്വാസം പോകുമോ? ദൈവത്തെ യഥാർത്ഥമായിട്ട് കണ്ടിട്ടുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അകത്ത് ഒത്തിരി തെറ്റുണ്ടെന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ വിശ്വാസം ഓ കുലുങ്ങിയേല. ഇത് പ്രസംഗിച്ച് വളരെ വർഷങ്ങൾ നമ്മളെ നടത്തിയ ഒരു സഹോദരൻ നാളെ ഈ സത്യം വിട്ട് വേറൊരു വഴിക്ക് പോയാലും നമ്മുടെ വിശ്വാസത്തിന് എന്ത് പറ്റിയില്ല? കുലുക്കം വരികയില്ല. എന്തുകൊണ്ട്? ഇതിനൊക്കെ അപ്പുറത്ത് ദൈവത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ നിലയില് ദൈവത്തെക്കുറിച്ച് ഒരു അറിവിലേക്ക് നാം വരണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, പൗലോസ് ഈ എഫേസോസിലുള്ള സഹോദരന്മാരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ സഹോദരൻ ഒരിക്കല് എന്നിട്ട് എന്ത് ചെയ്തു? ഈ സഹോദരിയുടെ മറുപടി തൃപ്തിയല്ല, നീ വീട്ടിൽ പോയി അടുത്ത രണ്ടു വർഷം ഈ യുക്തിവാദി പറഞ്ഞ ഭാഗങ്ങളെല്ലാം പരിശോധിച്ച് ചരിത്ര പുസ്തകങ്ങളെല്ലാം പരിശോധിച്ച് ഒടുവിൽ ബൈബിളിൽ തെറ്റില്ലെന്ന് മനസ്സിലാക്കി ആശ്വസിച്ച് സഹോദരിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതിന്റെ അകത്ത് ഇനി തെറ്റൊന്നുമില്ല, ഇനി എനിക്കിതിന്റെ അകത്ത് വിശ്വസിക്കാം. സഹോദരി പറഞ്ഞു, സഹോദരാ അങ്ങനല്ല, ഇതിനപ്പുറത്താണ് ദൈവത്തെ അറിയുന്ന ഒരു കാര്യം. ഇതിന്റെ അകത്തെ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നു, ഇവിടുത്തെ പാട്ടിന്റെ അകത്ത് ഈണമുണ്ടോ, ഇവിടെ കാര്യങ്ങൾ യുക്തിഭദ്രമായിട്ടാണോ അവതരിപ്പിക്കുന്നത്, ഇതിനൊക്കെ അപ്പുറത്താണ് ദൈവത്തിന്റെ സാന്നിധ്യം. അതിനെക്കുറിച്ചൊരു ഉള്ളിലെ ആഴത്തിൽ ഒരു അറിവ് അതുള്ള ഒരുവനെ സംബന്ധിച്ച് ഇതൊന്നും പ്രശ്നമല്ല എന്ന് ആ സഹോദരി പറഞ്ഞു. നമ്മള് ഭക്തസിംഗ് എന്ന് പറയുന്ന ഒരു ദേവദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഭക്തസിംഗിനോട് ഒരിക്കല് ഇവിടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഭക്തസിംഗിനോട് ഒരിക്കല് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഭക്തസിംഗ് നീ ബൈബിള് വിശ്വസിക്കുന്നുണ്ടല്ലോ, യോന എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഈ കടലാന വിഴുങ്ങി മൂന്ന് ദിവസം കടലാനയുടെ വയറ്റിന് യോനയായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഭക്തസിംഗ് പറഞ്ഞു. ഭക്തസിംഗ് പറഞ്ഞ മറുപടി നമുക്ക് അറിയാം. ഭക്തസിംഗ് പറഞ്ഞു, ഓ ഈ കടലാന തിമിംഗലം യോനയെ വിഴുങ്ങിയെന്നല്ല, ഈ കൊച്ചു മനുഷ്യനായ യോന ഒരു വലിയ തിമിംഗലത്തെ വിഴുങ്ങിയെന്നായിരുന്നു ബൈബിളിൽ എഴുതിയെങ്കിലും ഞാനത് വിശ്വസിച്ചേനെ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം അപ്പുറത്താണ്, യുക്തിയുടെയോ നമ്മുടെ വികാരങ്ങളുടെയോ അപ്പുറത്താണ് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്. ദൈവത്തെക്കുറിച്ച് ആ നിലയിൽ നമുക്കൊരു ബോധ്യമുണ്ടാകണം. ആ നിലയിൽ ബോധ്യങ്ങളുണ്ടായാൽ നമ്മൾ കുലുങ്ങിപ്പോവുകയില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യത്യാസമായി തീരും. നീ നിന്റെ ആശ്രയം ഇവിടെയുള്ള കേൾക്കുന്ന സന്ദേശങ്ങളിലാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള പാട്ടിലാണ്, അല്ലെങ്കിൽ സഹോദരന്മാരുടെ കൂട്ടായ്മയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ഓ, കൂട്ടായ്മയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നിനക്ക് പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യും? ആറ് മാസത്തേക്ക് നിന്നെ പിടിച്ച് ജയിലിട്ടാൽ എന്ത് ചെയ്യും? പ്രിയമുള്ളവരെ, നമുക്ക് നാളുകൾ കഴിയും തോറും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള ഉറപ്പ് അത് വർദ്ധിച്ചു വരണം. ഓ, കാര്യങ്ങൾ എങ്ങനെയായി തീർന്നാലും എനിക്കറിയാം എന്റെ ദൈവം, എന്റെ ദൈവം എന്നോടൊപ്പം ഉണ്ട്. ആ നിലയിലുള്ള ഒരു ഉറപ്പ് നമുക്ക് വർദ്ധിച്ചു വരട്ടെ. പൗലോസ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി ആ നിലയിനെ പ്രകാശിക്കണം, ദൈവത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം ഉണ്ടാകണം. ഈ കാര്യം എനിക്ക് പറയാൻ എന്റെ ഹൃദയത്തിന് വലിയ താല്പര്യമുണ്ട്. ഈ നാളുകളിൽ നമുക്ക് അതിനായിട്ട് ആഗ്രഹിക്കാം. ഒന്നാമത് നമുക്ക് പറയാം, കർത്താവേ, ഞാൻ നിന്നെക്കുറിച്ച് വളരെ കുറച്ചേ അറിഞ്ഞിട്ടുള്ളൂ. എന്റെ അറിവെന്ന് പറയുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ചില സെക്കൻഡ് ഹാൻഡ് അറിവുകൾ, വായിച്ചുണ്ടാക്കിയിട്ടുള്ള ചില അറിവുകൾ, ചിലതെല്ലാം പറഞ്ഞു പറഞ്ഞൊക്കെ ഉണ്ടായിട്ടുള്ള ചില അറിവുകൾ, അതിനപ്പുറത്ത് നിന്നെ ഒന്നിക്കുന്ന കണ്ടതുപോലെയുള്ള ഒരു ഉറപ്പ്, അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് പഴയ ദൈവഭക്തന് വേണ്ടിയുള്ള ഒരു കാര്യമല്ല, എനിക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. ആ നിലയിൽ ഒരു ഉറപ്പ് എനിക്ക് തരണം. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ എന്തും വരട്ടെ, ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. കാറ്റടിക്കട്ടെ, ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. ഇന്ന് സന്തോഷകരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും മാറിപ്പോകട്ടെ, ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. ദൈവവിശ്വാസം നഷ്ടപ്പെടുകയില്ല, ദൈവത്തിലുള്ള ഉറപ്പ് എനിക്ക് കൈകോശം വരികയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് നാളെ കഴിയും തോറും അത് വർദ്ധിച്ചു വരണം. നമുക്ക് അതിനായിട്ട് ഒന്നാമത് അതിനായിട്ടൊരു വാഞ്ചി ഉണ്ടാകണം. ആഗ്രഹമുള്ളവരെയാണ് ദൈവം അതിലേക്ക് നടത്തുന്നത്. ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥന ആ നിലയിൽ വേണം. കർത്താവേ, ഞാന് ഓ രക്ഷിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ നിന്നെ അറിഞ്ഞിട്ട് ആ ദൈവവഴിയിൽ വന്നിട്ട് ഇത്ര വർഷമായി, ഇന്നും എന്റെ അറിവ് നിന്നെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം ഓ വേണ്ട വിധത്തിൽ വളർന്നു വന്നിട്ടില്ല. ദൈവമേ, എനിക്ക് നിന്നെ കൂടുതൽ അറിയണം, എനിക്ക് അങ്ങേ പരിചയമുണ്ട്, അങ്ങേ അറിയാം. ഞാൻ കണ്ട ഒരാളെ കുറിച്ച് പറയുന്നത് പോലെ എനിക്കൊരു ഉറപ്പുണ്ടാകണം. അത് പെട്ടെന്ന് ആ നിലയില് ഒരനുഭവം ഉണ്ടാകാം, പക്ഷെ അത് വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ വ്യാപ്തി ഇങ്ങനെ കൂടിക്കൂടി വരണം. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഇവിടെ പൗലോസ് എഫേസോസിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമുക്കൊരു വെളിപ്പാടുണ്ടാകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വളരെ വേഗത്തിൽ പോകട്ടെ. രണ്ടാമത് താൻ ആഗ്രഹിക്കുന്നത് അവന്റെ വിളിയാനുള്ള ആശ ഇന്നത് എന്ന് നമ്മൾ അറിയണം. എഫേസിലുള്ള വിശ്വാസികൾ അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നറിയണം. ഒന്നാമത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിച്ചു വരണം. രണ്ടാമത് അവരുടെ വിളിയാലുള്ള ആശ ഇന്നതാണെന്നറിയണം. ആശ ഇന്നത് എന്ന് പറഞ്ഞാൽ എന്നതാ വിളിയാനുള്ള ആശ ഇന്നത്? എന്താ വിളിയാനുള്ള ആശ? അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മെ എഫേസിലുള്ള വിശ്വാസികളെ ആയാലും നമ്മളെ ആയാലും ദൈവം ഒരു ലക്ഷ്യത്തോടെയാണ് വിളിച്ചത്. ഓ, നമ്മളെക്കുറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകണം. നമ്മൾ ഈ ലോക ജീവിതത്തിലായിരിക്കുന്നിടത്തോളം കാലം നാം ഈ നിലയിലായിരിക്കുക എന്നുള്ളതല്ല, നാൾ കഴിയും തോറും അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് നാം മുന്നോട്ട് വരുന്ന ഒരു കാര്യമാണ് ദൈവാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓ, അവന്റെ പുത്രന്റെ ആ സ്വരൂപം നമുക്ക് നാൾ കഴിയും തോറും കൂടുതൽ കൂടുതൽ ഉള്ളിലൊരു വെളിപ്പാടായിട്ട് വരണം. അവൻ നടന്നുപോയ ആ പാതയെക്കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് നാൾ കഴിയും തോറും ഉണ്ടായി വരണം. അവന്റെ വിളിയാലുള്ള ആശ, ആ പ്രത്യാശയോടെയാണ്, ആ പ്രതീക്ഷയോടെയാണ്, ആ ആഗ്രഹത്തോടെയാണ് സഹോദര എന്നെയും നിന്നെയും ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ നിലയില് നാൾ കഴിയും തോറും കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ടു വരുന്ന ആ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ അത് വർദ്ധിച്ചു വരുന്നുണ്ടോ? വർദ്ധിച്ചു വരിക. ഇത് പറയുമ്പോ ഞാന് കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ഒരു നിമിഷം കൊണ്ടാകുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. നാം ഈ കാര്യം കഴിഞ്ഞ ദിവസം കോൺഫറൻസിലെ അവസാന സന്ദേശത്തില് നാം കേൾക്കുകയുണ്ടല്ലോ, ഉണ്ടായല്ലോ. നാം പലപ്പോഴും കർത്താവിനെ പോലെ ആകുന്ന ഒരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ നമ്മൾ അങ്ങനെ ആയിത്തീർന്നോ എന്നുള്ളതല്ല. അല്ലെങ്കിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പെട്ടെന്ന് കർത്താവിനെ പോലെ ആയിത്തീരുന്ന ഒരു കാര്യമല്ല. നാം എന്നേ കർത്താവിനെ പോലെ ആയിത്തീരുകയുള്ളൂ. ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ നാം ആ കാര്യം വായിക്കുകയുണ്ടായി. ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ എന്താ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണും. അതുപോലെ തന്നെ അന്നാണ് നാം എന്തായിത്തീരുന്നത്, അവനോട് സദൃശ്യന്മാരായിത്തീരുന്നു. അന്നാണ് നാം അവനോട് സദൃശ്യന്മാരായിത്തീരുന്നു. ആ ഒരു കാര്യം ഉണ്ട്. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം ഇന്ന് കടന്നു എന്ന് പറയുമ്പോൾ നാം പെട്ടെന്ന് യേശുവിനെ പോലെ ആയിത്തീർന്നു ആ നിലയിൽ നാം ചിന്തിക്കരുത്. നമ്മുടെ മുമ്പില് ഒരു നാളെ വരുന്നു, അവനെ പോലെ ആയിത്തീരുന്ന ഒരു ദിവസം വരുന്നു. ആ ദിവസത്തിലേക്ക് നാം കടക്കുമ്പോൾ പിന്നെ ഇവിടെ നമ്മൾ ഏത് കാര്യത്തിലാണ് വർദ്ധിച്ചു വരേണ്ടത്? നാം നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ ഇച്ഛയെ കർത്താവിന് അനുരൂപമായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്ന് അതിനെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ നിലയിൽ നിർണയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജഡത്തിൽ അപ്പോഴും വീഴ്ചകൾ ഉണ്ടാകാം. നാം ഈ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. പ്രിയമുള്ളവരെ, നമുക്കൊരു കുറ്റബോധമില്ലാതിരിക്കാൻ വേണ്ടി ഇത് ദൈവസഭയിൽ ആവർത്തിച്ച് പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത്, നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് മുന്നോട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകൾ വരുമ്പോൾ അത് നമ്മളെ ഒരു കുറ്റബോധത്തിലേക്ക്, ആ നിലയിലേക്ക്, ഒരു തെറ്റായ നിലയിൽ കൊണ്ടുപോകേണ്ടതായ കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് ചോദിക്കുന്ന കാര്യം, നീ നിന്റെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെ അനുസരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റോമർക്കെഴുതിയ ലേഖനം ഏഴാം അധ്യായത്തില് ആ കാര്യങ്ങളെ ചിന്തിക്കുകയുണ്ടായല്ലോ. റോമർക്കെഴുതിയ ലേഖനം അതിന്റെ ഏഴാം അധ്യായത്തിലെ പൗലോസ് അതിന്റെ ഒടുവിലേക്ക് പറയുന്നു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഒരിക്കൽ വരികയും നമ്മളെ ആ താൻ ഇരിക്കുന്നത് പോലെ നാം ആയി തീർക്കുന്ന ഒരു അവസ്ഥ വരുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അത് പറഞ്ഞിട്ട് താനങ്ങ് നിർത്തുകയല്ല ചെയ്യുന്നത്. താന് സത്യസന്ധമായിട്ട് അതിന്റെ താഴെ ഒരു കാര്യം പറയുന്നു, ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മുടെ ജീവിതത്തില് ഒരു പക്ഷേ ജഡത്തില് ആ നിലയില് ഒരു ഒരു വീഴ്ച സംഭവിച്ചാലും, ഓ, പൗലോസ് ഇവിടെ പറയുന്നത് ഞാൻ എന്റെ ബുദ്ധി കൊണ്ട്, ഞാൻ എന്റെ ഇച്ഛ കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെ പിന്തുടരും, അതുകൊണ്ട് എനിക്കെന്തില്ല, എനിക്ക് ഒരു കുറ്റബോധമില്ല, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. പ്രിയമുള്ളവരെ, നാം ദൈവസഭയിൽ കേൾക്കുന്ന സന്ദേശങ്ങൾ, കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന സന്ദേശങ്ങൾ നമ്മളെ അനാവശ്യമായ തെറ്റായ ഒരു കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിൽ കർത്തൃമേശയുണ്ടല്ലോ. ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ നമ്മളോട് ഒരാള് വളരെ തെറ്റായിട്ട് ഒരു കാര്യം ചെയ്തു, നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട് നമ്മുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ആ ആളിനോട് ക്ഷമിച്ചു, ക്ഷമിച്ചു, നാം അത് വിട്ടുകളഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിലും ആ ആളിനെ ഓർക്കുമ്പോ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് എന്താ വരുന്നത്? ആ ആൾ അന്ന് പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. ആ വാക്കുകൾ കേട്ടിട്ട് അയ്യോ, എന്റെ മനസ്സിൽ ഇപ്പോഴും ആ ആള് പറഞ്ഞ വാക്കുകളൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച്, ശരി, ഞാൻ ഇപ്പോഴും അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചിതനായിട്ടില്ലേ എന്ന് വിചാരിച്ച് ഒരു കുറ്റബോധത്തിൽപ്പെട്ട് ഓ എന്നാ ഇന്ന് കർത്തൃമേശ എടുക്കണ്ട, ഇനി പാട്ട് പാടുകയും വേണ്ട, എന്നിട്ട് വിജയത്തിന്റെ സാക്ഷ്യം പറയുകയും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ വിഡ്രോ ചെയ്തു പോയാൽ അതല്ല ദൈവാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് പറയാൻ കഴിയും, ഓ എന്നോട് ആ ആള് തെറ്റായ നിലയിൽ പറഞ്ഞു, ഞാനത് വിട്ടുകളഞ്ഞു, ഞാനത് വിട്ടുകളഞ്ഞു, ഞാനതിന് പ്രതികാരം ചെയ്യുന്നില്ല, ഞാൻ സ്നേഹത്തോടെ ആ ആളിനോട് പെരുമാറാനായിട്ട് ഞാൻ ഉറച്ചിരിക്കുന്നു, ഞാൻ എന്റെ നിശ്ചയം ആ നിലയിൽ വെച്ചിരിക്കുന്നു, എന്റെ ഇച്ഛയെ ഞാൻ ആ നിലയിലാണ് വെച്ചിരിക്കുന്നത്, എന്റെ ബുദ്ധിയെ ആ നിലയിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എന്തില്ല, എനിക്ക് കുറ്റബോധമില്ല, അനാവശ്യമായ ഒരു കുറ്റബോധമില്ല. പ്രിയമുള്ളവരെ, ഇത് നമ്മളെ വളരെ 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 ലിബറേറ്റ് ചെയ്യേണ്ട, നമ്മളെ വളരെ നമ്മുടെ കുറ്റബോധങ്ങളിൽ നിന്നും നമ്മുടെ മുഖം വാടിയ അവസ്ഥയിൽ നിന്നും ഒക്കെ നമ്മളെ വളരെ വിടുതൽ തരേണ്ട ഒരു വചനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സന്ദേശം കേട്ടതിന് ശേഷം ഒരു സഹോദരന് തിരുവനന്തപുരത്ത് നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, സഹോദര എന്റെ ജീവിതത്തില് ഈ വചനം എന്നെ വളരെ ലിബറേറ്റ് ചെയ്തു, എന്നെ വളരെ വിടുതൽ നൽകി, എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. ഓ നമ്മള് കർത്താവിന് വേണ്ടി ജീവിക്കുന്നതും വിജയകരമായ ഒരു ജീവിതത്തെക്കുറിച്ചും പറയുമ്പോ നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നമ്മുടെ ജഡത്തിൽ ആ കാര്യങ്ങൾ ശരിയായോ ഇല്ലയോ എന്നുള്ളതല്ല ദൈവം ചിന്തിക്കുന്നത്. മറിച്ച് ഇതാ പൗലോസ് പറയുന്നു, ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെ അന്വേഷിക്കും, ഞാൻ എന്റെ ഇച്ഛയെ ആ നിലയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, ബുദ്ധി കൊണ്ട് ഞാൻ ദൈവത്തെ അന്വേഷിക്കാനായിട്ട് വെച്ചിരിക്കുന്നു, എങ്കിലും എന്റെ ജഡത്തില് ഇപ്പോഴും ഞാൻ പാപത്തെ വീണു പോകുന്ന ചില അവസ്ഥകളുണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്കിപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, കുറ്റം വിധിയുമില്ല, ഒരു കണ്ടംനേഷനുമില്ല എന്ന വചനം അതിന് തൊട്ടുതാഴെ പറഞ്ഞിരിക്കുന്നു. ഓ അവന്റെ വിളിയാനുള്ള ആശ ഇന്നത് എന്ന് നാം അറിയണം എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിലെ ആ വചനത്തിലേക്ക് വീണ്ടും കടന്നു വരാം. നമ്മള് ദൈവത്തെക്കുറിച്ചൊരു പരിജ്ഞാനം നമുക്കുണ്ടാകണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. രണ്ടാമത്, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന്. ഇന്ന് പലർക്കും ഈ വിളിയാനുള്ള ആശയെക്കുറിച്ചുള്ള ബോധ്യമില്ല. പലരും വിചാരിക്കുന്നത് എങ്ങനെങ്കിലും ഈ വീണ അവസ്ഥയിലൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, എല്ലാവരെയും കൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്നാണ്. പിന്നെയുള്ളവരെ, കർത്താവിന്റെ വിളിയാനുള്ള ആശ ഇതിനപ്പുറത്തുള്ള ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയകരമായ ഒരു ജീവിതം ആ ദൈവം ആഗ്രഹിക്കുന്നു. ആ ജീവിതത്തിനായിട്ട് നമുക്ക് മനസ്സ് വെച്ച്, നമുക്ക് നമ്മുടെ ഇച്ഛ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. മൂന്നാമത് പറയുന്നത്, അവന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നത്. അതെന്താണ്? ദൈവസഭയെക്കുറിച്ചാണ് ആ വിശുദ്ധന്മാർ. ദൈവസഭയെക്കുറിച്ചും നമ്മുടെ വെളിപ്പാട് വർദ്ധിച്ചു വരണം. നാളുകൾ കഴിയുന്തോറും അത് വർദ്ധിച്ചു വരണം. ദൈവം തന്നെ ആ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരണം. ഞാൻ വളരെ വേഗത്തിൽ നാലാമത്തെ കാര്യത്തിലേക്ക് പോകട്ടെ. അടുത്തതായിട്ട് പറയുന്നത്, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നാം അറിയാം. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ദൈവശക്തിയുടെ വലിപ്പം, ആ ദൈവശക്തി എന്താണ്? യേശു ക്രിസ്തുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ച അതേ ദൈവശക്തിയാണ്. ആ ദൈവശക്തി നമുക്കുണ്ട്, ദൈവശക്തി നമുക്കുണ്ട്. നാമ കർത്താവിനെ അംഗീകരിച്ച നിമിഷം തന്നെ ആ ദൈവശക്തി നമുക്ക് പകർന്നിരിക്കുകയാണ്. ചിലർ പറയുന്ന കേൾക്കാം, ഓ എനിക്ക് ദൈവമേ കുറച്ചുകൂടെ എനിക്കിവിടെ എനിക്ക് കുറച്ചുകൂടെ കൃപ തരണേ, കുറച്ചുകൂടെ അതിന് ശക്തി തരണേ. സഹോദര സഹോദരി, നിനക്കായി ശക്തി ദൈവം തന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിലെ നാം മൂന്നാം വചനത്തിലെ കാണുന്നത് എന്താണ്? സകല സ്വർഗീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമുക്ക് ആ ശക്തി, യേശു ക്രിസ്തുവിനുള്ള അതേ ശക്തി, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി തന്നെ നമുക്ക് തന്നിരിക്കുന്നു. പിന്നെ എന്താ നമ്മുടെ പ്രശ്നം? നമ്മളത് കണ്ണു തുറന്ന് വേണ്ടതുപോലെ കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ വ്യത്യാസപ്പെടേണ്ടതായിട്ടുണ്ട്. കർത്താവേ, എനിക്ക് കൂടുതൽ കൃപ തരണേ, കൂടുതൽ വിശ്വാസം തരണേ, ഓ എന്റെ 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 രീതികള് മാറ്റിത്തരണേ, എന്റെ കോപിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തരണേ, അതിനായിട്ട് കൂടുതൽ കൃപ തരണേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് അപ്പുറത്ത്, കർത്താവേ ഇതിനെല്ലാം ഉള്ള കൃപ നീ എനിക്ക് തന്നിട്ടുണ്ടല്ലോ, അത് കൂടുതൽ കാണാനായിട്ട് എന്റെ കണ്ണിനെ തുറക്കണമേ എന്ന് നമ്മുടെ പ്രാർത്ഥനകള് വ്യത്യാസപ്പെടണം. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു മന നമ്മുടെ ഒരു രീതി ഞാൻ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകുന്നു. നമ്മൾ വിചാരിക്കുന്നത്, കർത്താവേ എനിക്ക് ദേഷ്യപ്പെടുന്ന ആ സ്വഭാവമുണ്ട്, ആ സ്വഭാവം ഒന്ന് മാറ്റിത്തരാൻ നിനക്കൊരത്ഭുതം പ്രവർത്തിക്കാനായിട്ട് കഴിയും നീ അത്ഭുതം പ്രവർത്തിക്കണേ, നമ്മൾ പ്രാർത്ഥിക്കുന്നു, പിന്നെയും നമ്മൾ ദേഷ്യപ്പെടും, ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെയും നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ നീ ഒരു ചെറുവിരൽ ഒന്ന് അനക്കിയാൽ എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുമല്ലോ, നീ ആ ചെറുവിരൽ ഒന്ന് അനക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അന്നേരം കാര്യങ്ങൾ വ്യത്യാസപ്പെടുന്നില്ല. ഓ ഈ സഹോദര സഹോദരി, നമ്മൾ അതെങ്ങനെ പ്രാർത്ഥിക്കുമ്പം ആരാ അത് വ്യത്യാസപ്പെടുത്താത്തത്? ദൈവമാ വ്യത്യാസപ്പെടുത്താത്തത്. അതിന്റെ കുറ്റം ആർക്ക? ദൈവത്തിനാ എന്നുള്ള നിലയിലാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആ നിലയിലല്ല, നമുക്കിതിനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്. ദൈവം ഒരത്ഭുതം പ്രവർത്തിക്കുകയോ ദൈവം തന്റെ ചെറുവിരൽ അരക്കി നമ്മുടെ അവസ്ഥയെ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യുന്നതിനപ്പുറത്തുള്ള ഒരു കാര്യമാണ്. സകല സ്വർഗീയ അനുഗ്രഹങ്ങളാലും നമ്മളെ നിറച്ചിരിക്കുന്നു, നമുക്കത് തന്നിരിക്കുന്നു. നമ്മുടെ പ്രശ്നം ആ ശക്തി നാം വേണ്ടതുപോലെ കാണുന്നില്ല എന്നുള്ളതാണ്. നമുക്കിത് പ്രാർത്ഥിക്കാം. കർത്താവേ, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാര ശക്തി എന്റെ പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നും എനിക്ക് വിടുതൽ തരാനായിട്ട് എന്റെ പേര് ഉണ്ടല്ലോ ഉണ്ടല്ലോ. ദൈവമേ, നിന്റെ കൃപ എന്റെ പേര് ഉണ്ടല്ലോ. ആ കൃപയ്ക്കായിട്ട് ഞാൻ ഇനി കൃപ തരണേ, കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് നിന്റെ കൃപ എനിക്ക് മതി എന്ന് പറഞ്ഞ് അത് കൂടുതൽ കണ്ണു തുറന്ന് കാണുകയാണ് വേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം, ആ നിലയിൽ പ്രാർത്ഥിക്കാം. പൗലോസ് എഫേസിലെ സഭയെക്കുറിച്ച് നാല് കാര്യങ്ങളാണ് പ്രാർത്ഥിച്ചത്. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, അവർ കർത്താവിനെ കുറിച്ച് അവരുടെ വെളിപ്പാട് വർദ്ധിച്ചു വരണം, കർത്താവിനെ കുറിച്ചുള്ള ഉറപ്പ് വർദ്ധിച്ചു വരണം, അതുപോലെ തന്നെ അവരുടെ വിളിയാലുള്ള ആശ ഓ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ആ ജീവിതം, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വർദ്ധിച്ചു വരണം. അതുപോലെ തന്നെ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വർദ്ധിച്ചു വരണം. അതുപോലെ തന്നെ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ ശക്തിയെക്കുറിച്ചുള്ള അവബോധം അത് വർദ്ധിച്ചു വരണം. ഇതെല്ലാം ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ച് കണ്ണു തുറന്ന് നമ്മൾ ഇതൊന്ന് കണ്ടാലേ കഴിയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നാളെ കഴിയും തോറും ഞാൻ കൂട്ടായ്മയ്ക്ക് വന്നു, മീറ്റിംഗിന് വന്നു, പ്രസംഗങ്ങൾ കേട്ട് കടന്നുപോയി എന്നുള്ളതല്ല, അതിനൊക്കെ അപ്പുറത്ത് ദൈവമേ നാളെ കഴിയും തോറും നിന്നെക്കുറിച്ചുള്ള ഒരു അറിവ് എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവ്, ഈ വഴിയിൽ നടക്കുന്ന ഏത് പ്രതീക്ഷയോടെ നീ എന്നെ വിളിച്ചോ, നിന്റെ വിളിയാലുള്ള ആശ എന്താണ് എന്നുള്ളത് കുറച്ചുകൂടെ എനിക്കൊന്ന് കാണത്തക്കവണ്ണം എന്റെ കണ്ണൊന്ന് തുറക്കണമേ. ആ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് 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 എനിക്ക് മുന്നോട്ട് പോകണം. നീതിമാനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവന്റെ പാത ഓ നാൾ കഴിയും തോറും മധ്യാഹ്ന സൂര്യനെ പോലെ മധ്യാഹ്നം വരെ അതിങ്ങനെ പ്രകാശിച്ചു വരികയാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലെ മുന്നോട്ടുള്ള നടപ്പിൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അത് വർദ്ധിച്ചു വരണം. ഹൃദയദൃഷ്ടി പ്രകാശിച്ച് കൂടുതൽ വരണം. ഓ നമ്മുടെ ഈ നടപ്പ് അവന്റെ വിളിയാലുള്ള ആശ അത് നമുക്ക് വർദ്ധിച്ചു വരണം. ആ ബോധ്യം നമുക്ക് വർദ്ധിച്ചു വരണം. ദൈവസഭയെക്കുറിച്ചുള്ള വിശുദ്ധന്മാരിലുള്ള അവന്റെ ആ മഹിമാധരം, അതിനെക്കുറിച്ച് നമ്മുടെ കണ്ണുകൾ കൂടുതൽ തുറന്നു വരണം. അതുപോലെ ഇതെല്ലാം കൈയാളാനായിട്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ ശക്തി, അതിനെ നമ്മൾ പുതിയ നിലയിലൊന്ന് കാണണം. നമുക്ക് അങ്ങനെ കാണുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ വ്യത്യാസപ്പെടും. നമുക്ക് ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ ഞാന് നാളുകളായിട്ട് ഈ സത്യങ്ങൾ കേട്ടവനാണ്, നാളുകളായിട്ട് സഭയിൽ കടന്നു വരികയും പല കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്നവനാണ്. എങ്കിലും കർത്താവേ നിന്നെ എനിക്ക് എത്രത്തോളം പരിചയമുണ്ട്, നിന്നെ എനിക്ക് എത്രത്തോളം നിന്നെ കുറിച്ചൊരു പരിജ്ഞാനം എനിക്കുണ്ട്, നിന്നെ ഞാൻ എത്രത്തോളം കണ്ടിട്ടുണ്ട്, നിന്നെ കുറിച്ചുള്ള എന്റെ അറിവ് പലതും ഒരു സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള അറിവല്ലേ, നിന്നെ കുറിച്ചുള്ള അറിവല്ലേ എനിക്കുള്ളത്, നിന്നെ ഒന്ന് കണ്ടിട്ടുണ്ടോ? കർത്താവെ എന്റെ ഹൃദയദൃഷ്ടിയെ ആ നിലയിലൊന്ന് പ്രകാശിപ്പിക്കണം. നിന്നെ എനിക്ക് അടുത്തറിയണം. ആരൊക്കെ എന്നെ വിട്ടുപോയാൽ, ഓ ഇന്ന് സന്തോഷമെന്ന് തോന്നുന്നതെല്ലാം നഷ്ടപ്പെട്ടാലും എന്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല. അവനെന്റെ വലത് ഭാഗത്തുണ്ട്, അവൻ എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യരെന്നോട് എന്ത് ചെയ്യും എന്നുള്ള നിലയിൽ ഓ കർത്താവിനെ അടുത്ത് അവന്റെ സാന്നിധ്യത്തെ ആ നിലയിൽ അവന്റെ ആ ദിവ്യ സാന്നിധ്യത്തെ കുറിച്ചുള്ള ആ ഉറപ്പ്, അവൻ എന്നോടൊപ്പം ഉണ്ട്, അവനെന്റെ വലക്കൈക്ക് പിടിച്ചിരിക്കുന്നു, എന്നോടൊപ്പം ചുവടുവെച്ച് നടക്കുന്നു, അതിനെക്കുറിച്ചുള്ള ആഴത്തിൽ ഒരു പരിജ്ഞാനം അതെനിക്ക് തരണം. കർത്താവേ അതിനെന്റെ കണ്ണുകളെ തുറക്കണം. നാളെ കഴിയും തോറും ആ ഹൃദയദൃഷ്ടി ആ നിലയിൽ പ്രകാശിച്ചു വരണം. കർത്താവേ നീ എന്തുദ്ദേശത്തോടെ എന്നെ വിളിച്ചിരിക്കുന്നു, ആ നടപ്പിൽ എനിക്ക് എന്റെ കണ്ണുകളെ തുറന്നു തരണം. ഓ ആ നടപ്പിന് ചിലപ്പോൾ എനിക്ക് പാളിച്ചകൾ വരും, വീഴ്ചകൾ വരും, പക്ഷെ ഞാൻ എന്റെ ബുദ്ധിയെ ഞാൻ എന്റെ ഇച്ഛയെ നിന്റെ വഴിയിൽ നടക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ലല്ലോ. ഒരു ശിക്ഷാവിധിയുടെ ആ നിലയിലുള്ള ഒരു കുറ്റവിധിയുടെ ആവശ്യം എനിക്കില്ലല്ലോ. ക്രിസ്ത്യ ജീവിതം സന്തോഷകരമായ ജീവിതമാണെന്ന് എനിക്ക് പറയാനായിട്ട് കഴിയുമല്ലോ. ഞാൻ അനാവശ്യമായ പിശാചിന്റെ പീഡിപ്പിക്കുന്ന ഒരു കുറ്റബോധത്തിൽ പെട്ട് നട്ടം തിരിയേണ്ട കാര്യമില്ലല്ലോ. കർത്താവേ, ഞാൻ എന്റെ ഈച്ഛയെ ഇന്ന് വീണ്ടും ആ നിലയിൽ സെറ്റ് ചെയ്യുന്നു. എല്ലാവരോടും ക്ഷമിപ്പാനും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനും ഒക്കെ ഞാൻ എന്റെ ഇച്ഛയെ വെക്കുന്നു. അതെന്റെ പ്രായോഗിക തലത്തിൽ എത്രത്തോളം നടക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതിന്റെ കുറ്റബോധങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നില്ല. ആ നമുക്ക് ദൈവസഭയെക്കുറിച്ചും ഉള്ള ബോധ്യങ്ങളും വർദ്ധിച്ചു വരണം, ഹൃദയദൃഷ്ടി പ്രകാശിച്ചു വരണം. ഒടുവിലായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ, കർത്താവേ, ഇതെല്ലാം ലഭിക്കാനായിട്ട് നീ ശക്തി എന്റെ മേലെ പകർന്നിട്ടുണ്ട്. ഞാൻ നിന്നെ വിശ്വസിച്ചപ്പോ ഒരു നിമിഷം സ്വർഗം തുറന്ന് ആ ശക്തി മുഴുവൻ എന്നിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു. ഞാൻ പക്ഷെ ആ ശക്തി കാണുന്നില്ല, പിന്നെയും പിന്നെയും തരണേ തരണേ എന്ന് പ്രാർത്ഥിക്കുക ചെയ്യുന്നു. കർത്താവേ, എന്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ച് നീ എന്നിൽ നിക്ഷേപിച്ചിട്ടുള്ള ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വലിപ്പം അത് ഒന്ന് കാണാൻ എന്റെ കണ്ണുകളെ ആ നിലയിൽ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം സന്തോഷകരമായ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം സന്തോഷകരമായ ജീവിതമാണ്. കാര്യങ്ങളെല്ലാം വ്യത്യാസപ്പെട്ടാൽ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. ഇത് പോരായോ? ഈ സന്തോഷം പോരായോ? കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ആ ഉറപ്പുണ്ടെങ്കിൽ എന്തോ സംഭവിക്കട്ടെ, നമുക്ക് നമ്മൾ ചഞ്ചലപ്പെടുകയില്ല, നമ്മുടെ മുഖം വാടുകയില്ല, നമ്മുടെ മുഖം കുനിഞ്ഞു പോവുകയില്ല. അവൻ നമ്മോടൊപ്പമുണ്ട്. അവനൊരു പ്രത്യേക ആശ വെച്ചാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ അങ്ങനെ സമാന ചിന്താഗതിയുള്ളവരെ ഒന്നിച്ച് ഒരു സഭയായിട്ട് പണിയുന്നു. നമുക്കും അവിടെ ഒരു സീറ്റ് അവിടുന്ന് തന്നു. ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഇനിയും മുന്നോട്ടുള്ള നാളുകളെ നോക്കി എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ഇത് കഴിയും എന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട കാര്യമില്ല. അതിനുള്ള ശക്തി നിന്നിൽ ഉള്ളടക്കം ചെയ്തിട്ടാണ് ദൈവം ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. അത് കാണാനായിട്ട് നമ്മുടെ കണ്ണുകളെ തുറക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. ധൈര്യത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.